Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ആർച്ച് ബിഷപ്പ് ജോർജ് ജേക്കബ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരെ പാപ്പ കർദിനാളന്മാരാക്കി. ശനിയാഴ്ച വൈകുന്നേരം വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയിൽ വിളിച്ചുകൂട്ടിയ സാധാരണ പൊതു കൺസിസ്റ്ററിയിൽ വച്ചാണ് ഫ്രാൻസിസ് പാപ്പ വിവിധ രാജ്യക്കാരായ ഇവർക്ക് കർദിനാൾ പദവി നൽകിയത്. നവകർദിനാളന്മാർ അണിയുന്ന ചുവന്ന തൊപ്പിയും മോതിരവും സ്ഥാനിക ദേവാലയവും ഈ കൺസിസ്റ്ററിയിൽ ഇവർക്ക് നൽകപ്പെട്ടു. ഈ കൺസിസ്റ്ററിയോടെ കർദിനാൾ സംഘത്തിലെ അംഗസംഖ്യ 253 ഉയർന്നു. ഇവരിൽ 140 പേർ 80 വയസ്സിൽ താഴെ പ്രായമുള്ളവരാകയാൽ പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിന് വോട്ടവകാശം ഉള്ളവരാണ്. ശേഷിച്ച 113 പേർ ഈ പ്രായപരിധി കഴിഞ്ഞവരാകയാൽ ഈ സമ്മതിദാനാവകാശം ഇല്ലാത്തവരാണ്. കർദിനാളന്മാർ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം യൂറോപ്പാണ്, 115. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഏഷ്യയാണ്, 37. തെക്കേ അമേരിക്കയിൽ 32, ആഫ്രിക്കയിൽ 29, വടക്കേ അമേരിക്കയിൽ 28, മധ്യ അമേരിക്കയിൽ 8, ഓഷ്യാനയിൽ 4 കർദിനാളന്മാർ ഉണ്ട്. സംഭാഷണം, അനുരഞ്ജനം, പരസ്പരധാരണ, വ്യക്തികളുടെയും ജനതകളുടെയും ഔന്നത്യത്തോടും അന്താരാഷ്ട്ര നിയമത്തോടുമുള്ള ആദരവ് എന്നിവ പരിപോഷിപ്പിച്ചുകൊണ്ട് സമാധാനം തേടുക എന്ന കടമയിൽ നിന്ന് അന്താരാഷ്ട്ര സമൂഹം ബുദ്ധിമുട്ടുകൾക്കും തോൽവികൾക്കും സായുധ സംഘർഷങ്ങൾക്കും നിയമത്തിന്റെ പക്ഷത്താണെന്ന വൈരുദ്ധ്യപരമായ അവകാശവാദങ്ങൾക്കുമിടയിൽ ഒഴിഞ്ഞു മാറരുതെന്ന് പാപ്പ. ഇന്ത്യ, ജോർദാൻ, ഡെൻമാർക്ക്, ലക്സംബർഗ്, സാവോട്ടോമൻ പ്രിൻസിപ്പെ, റുവാണ്ട, ടർക്ക്മെനിസ്ഥാൻ, അൾജീരിയ, ബംഗ്ലാദേശ്, സിംബാബ്വെ, കെനിയ എന്നീ നാടുകളിൽ പരിശുദ്ധ സിംഹാസനത്തിനുവേണ്ടി നിയമിച്ചിട്ടുള്ള സ്ഥാനപതികൾ ആധികാരിക സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കാനെത്തിയ വേളയിൽ അവരെ ശനിയാഴ്ച പൊതുവായി സംബോധന ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. രാഷ്ട്രീയമോ വാണിജ്യമോ സൈനികമോ ആയ ലക്ഷ്യങ്ങൾ പിന്തുടരാതെ പരിശുദ്ധ സിംഹാസനം അതിന്റെ സവിശേഷമായ സ്വഭാവത്തിനും ദൌത്യത്തിനുമനുസൃതം പൊതുനന്മയുടെ സേവനാർത്ഥം സംഭാഷണം പരിപോഷിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. പുതിയ സ്ഥാനപതികളുടെ പ്രവർത്തനങ്ങൾ ലോകത്തിൽ പ്രത്യാശാഭരിതമായ ഭാവിയുടെ വിത്തുകൾ വിതയ്ക്കുന്നതിന് സഹായകമാകട്ടെയെന്ന് പാപ്പ ആശംസിക്കുകയും ചെയ്തു. സകലരുടെയും സഹകരണം കൂടാതെ യഥാർത്ഥ പൊരുത്തം സൃഷ്ടിക്കാനാകില്ലെന്ന് മാർപ്പാപ്പ. ദരിദ്രരോടൊപ്പമുള്ള സംഗീത വിരുന്ന് എന്ന ശീർഷകത്തിലുള്ള സംഗീതമേളയുടെ സംഘാടകരും കലാകാരന്മാരുമടങ്ങിയ 240 പേരടങ്ങിയ സംഘത്തെ ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ സ്വീകരിച്ച് സംബോധന ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. സംഗീതത്തിന്റെ സൌന്ദര്യം ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുകയും ആത്മാവിനെ ഉന്നമിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും സംഗീതമേള സഭ കൂടുതൽ പൂർണ്ണതയോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്ന സിനഡാത്മക ഏകദാനതയുടെ മനോഹരമായൊരു സാദൃശ്യമാണെന്നും പാപ്പ പറഞ്ഞു. സമാധാന രാജൻ പിറന്ന മണ്ണിലും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും യുദ്ധദുരന്തം അരങ്ങേറുമ്പോൾ നാം കണ്ണീരോടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ ചതുരത്തിൽ നാട്ടുന്നതിന് 29 മീറ്റർ ഉയരമുള്ള ദേവദാരു വൃക്ഷം സമ്മാനിച്ച ഉത്തര ഇറ്റലിയിലെ ത്രെന്തോ പ്രവിശ്യയിലെ ലെദ്രോയുടെയും ബെസിലിക്കാങ്കണത്തിലെ തിരുപ്പിറവി രംഗം സമ്മാനിച്ച ഗൊറീസിയ പ്രവിശ്യയിലെ ഗ്രാദോയുടെയും പോൾ ആറാമൻശാലിയിലെ തിരുപ്പിറവി രംഗം സമ്മാനിച്ച ബെത്ലഹേം നഗരത്തിന്റെയും പ്രതിനിധികളടങ്ങിയ 2000 പേരെ ശനിയാഴ്ച ഉദ്ഘാടന ദിനത്തിൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ചത്തുരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ദേവദാരു മരം നിരവധി വർഷങ്ങളുടെ അടയാളങ്ങൾ പേറുന്നതും നിരവധി പാളികളടങ്ങിയ ശിഖരങ്ങളുള്ളതും അതുപോലെ തന്നെ പഴയ ശിഖരങ്ങൾ പുതിയ ചെറുശിഖരങ്ങൾക്ക് ജന്മമേകിയതും ചെറിയവ വലിയവയെ ചുറ്റിനിന്ന് സംരക്ഷിച്ച പ്രക്രിയകളും അനുസ്മരിച്ച പാപ്പ ആ വൃക്ഷത്തെ ലോകത്തിൽ ക്രിസ്തുവിന്റെ വെളിച്ചം പരത്തുന്ന സഭയോട് സാദൃശ്യപ്പെടുത്തി. ഗ്രാദോയിലെ തടാകത്തിന്റെ പശ്ചാത്തലത്തിൽ വെള്ളത്തിൽ കുടിൽ രൂപത്തിലുള്ള പുൽക്കൂടിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പാപ്പ അടിപരന്ന ചെറുവള്ളം വെള്ളത്താൽ ചുറ്റപ്പെട്ട കുടിലുകളിലെത്താൻ ഉപയോഗിച്ചിരുന്നതുപോലെ യേശുവിലെത്താനും ഒരു വള്ളം ആവശ്യമാണെന്നും ആ വള്ളം സഭയാണെന്നും ഉദ്ബോധിപ്പിച്ചു. ബത്ലഹേമിലെ കലാകാരന്മാരുടെ സൃഷ്ടിയായ തിരുപ്പിറവി രംഗത്തെക്കുറിച്ച് പരാമർശിച്ച പാപ്പ, തിരുപ്പിറവി രംഗങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും അവയെല്ലാം സംവഹിക്കുന്നത് യേശു നമുക്കേകിയ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണെന്നും പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു.
അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ മംഗളവാർത്തക്കാലം രണ്ടാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1 26 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. ഈശോമിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, ക്രിസ്തുമസിനായുള്ള നമ്മുടെ ഉരുക്കത്തിന്റെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ആഗമനകാലത്തിന്റെ ഈ ദിനങ്ങൾ മനോഹരവും അർത്ഥസമ്പുഷ്ടവും പ്രത്യാശാനിർഭരവുമായ ചില തിരുവചനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമുക്കു മുന്നിൽ വയ്ക്കുന്നത്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ചില വിവരണങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ളത്. കന്യകയായ മറിയം പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലിനാൽ യേശുവിനെ ഉദരത്തിൽ സ്വീകരിക്കുന്നത്, അവളുടെ വിശ്വാസം, തന്റെ ചാർച്ചക്കാരിയും യോഹന്നാന്റെ അമ്മയുമായ ഇലിസബത്തിനരികിലേക്കുള്ള പരിശുദ്ധ അമ്മയുടെ യാത്ര, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകതയായ 2 സ്ത്രീകൾ മാത്രം കഥാപാത്രങ്ങളാകുന്ന മറിയവും ഇലിസബത്തും തമ്മിലുള്ള കണ്ടുമുട്ടലും സഹവാസവും, പരിശുദ്ധമ്മയുടെ ശുശ്രൂഷയും ദൈവത്തിനുള്ള പരിശുദ്ധമ്മയുടെ സ്തോത്രഗീതവും ഒക്കെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:26 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കണ്ടുമുട്ടുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള, അതിൽ ദൈവത്തിന്റെ സവിശേഷമായ ഇടപെടലിനെക്കുറിച്ചുള്ള വിവരണമാണ്. മറിയം കന്യകയാണ് എന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വ്യക്തമായി എഴുതിവയ്ക്കുന്നു. യേശുവെന്ന ദൈവപുത്രന്റെ അമ്മയാകാൻ പിതാവായ ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന സന്ദേശം ദൈവദൂതനിൽ നിന്ന് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. വൃദ്ധരായ സഖറിയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തിലേക്ക് ദൈവനിശ്ചയപ്രകാരം സ്നാപകയോഹന്നാൻ കടന്നുവരുന്നതിന് സമാന്തരമായ ഒരു സംഭവമാണ് വിശുദ്ധ യൗസേപ്പിന്റെയും കന്യകാമറിയത്തിന്റെയും ജീവിതത്തിലേക്ക് യേശുവിന്റെ വരവ് എന്ന് നമുക്കറിയാം. പക്ഷേ ദൈവദൂതന്റെ അറിയിപ്പും പരിശുദ്ധ അമ്മയുടെ വാക്കുകളും യേശുവിന്റെ ജനനം കന്യകയിൽ നിന്നുള്ള ജനനമാണെന്ന്, ദൈവത്തിനു മാത്രം സാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവളിൽ സംഭവിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നവയാണ്. കന്യകാമറിയത്തിന്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പിനെ ശരിവയ്ക്കുന്നതാണ് ദൈവദൂതന്റെ വാക്കുകൾ. ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇസ്രായേലിൽ ഒരു കന്യകയോട് ഒരു സാധാരണ പുരുഷൻ ഇങ്ങനെയൊരു അഭിസംബോധന നടത്തുകയില്ല. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് രക്ഷയുടെ സുവിശേഷത്തിന്റെ, ക്രിസ്തുവെന്ന സുവിശേഷത്തിന്റെ അറിയിപ്പാണെന്ന് നമുക്കു പറയാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മാനുഷികമായ ഒരു തലത്തിലല്ല പരിശുദ്ധമ്മയിൽ നിന്നുള്ള യേശുവിന്റെ ജനനത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതെന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൂതനിലൂടെയുള്ള ദൈവത്തിന്റെ ഈ ഇടപെടൽ പരിശുദ്ധമ്മയുടെ വിശ്വാസത്തെയും എളിമയെയും ദൈവഭയത്തെയും വ്യക്തമാക്കുന്നതുകൂടിയാണ്. ദൈവത്തിന്റെ ഹിതത്തിനായി തന്നെത്തന്നെ പൂർണമായും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറാകുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന പരിശുദ്ധമ്മയുടെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഈയൊരു സമ്മതത്തിലേക്ക് അവൾ എത്തിച്ചേരുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന ദൂതന്റെ വാക്കുകൾക്കു ശേഷമാണ്. ദൈവഹിതം നടപ്പിലാക്കപ്പെടുവാൻ സ്വയം വിട്ടുകൊടുക്കാനുള്ള തന്റെ വിളി കന്യകാമറിയം തിരിച്ചറിയുകയും അതിനോട് സഹകരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നതാണ് ഇവിടെ നാം കാണുക. കർത്താവിന്റെ, ദൈവപുത്രനായ യേശുവിന്റെ അമ്മയാകാൻ പോകുന്ന ഒരു സ്ത്രീ എത്രമാത്രം എളിമയുള്ളവളായിരുന്നുവെന്ന്, അതിൽ അവൾ എത്രമാത്രം കൂടുതൽ ആഴപ്പെടുന്നുവെന്ന് മനസ്സിലാക്കി തരുന്ന ചില വിവരണങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. ജെറുസലേമിൽ നിന്ന് 7 കിലോമീറ്ററുകളോളം അകലെയുള്ള കരീം എന്ന സ്ഥലത്താണ് എലിസബത്ത് താമസിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നസ്രത്തിൽ നിന്ന് 3-4 ദിവസത്തെ വഴിയകലമുള്ള ആ മലമ്പ്രദേശ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന 6 മാസം ഗർഭിണിയായിരുന്ന എലിസബത്തിന് 3 മാസത്തോളം, അതായത് അവളുടെ പ്രസവത്തിന്റെ ദിനങ്ങൾ വരെ ശുശ്രൂഷ ചെയ്യുന്ന മറിയത്തെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. പരിശുദ്ധനായ ദൈവപുത്രനെ ഉള്ളിൽ പേറിക്കൊണ്ട് അവന്റെ മുന്നോടിയാകാനുള്ള യോഹന്നാന്റെയും അവന്റെ അമ്മയുടെയും അരികിലേക്കുള്ള ഈ യാത്രയെയും അവരുടെ ഒരുമിച്ചുള്ള സമയത്തെയും വിശുദ്ധ കുർബാനയും വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണം പോലെ മനോഹരവും അനുഗ്രഹീതവുമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ക്രിസ്തുവിന്റെ സാന്നിധ്യം മറിയത്തിന്റെ ജീവിതത്തെ മാത്രമല്ല അവളുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ പോലും സന്തോഷവും അനുഗ്രഹവും നിറയ്ക്കുന്നു. ദൈവദൂതനിലൂടെ അറിയിക്കപ്പെട്ട കാര്യങ്ങൾ വിശ്വസിച്ചതിന് എലിസബത്തിലൂടെ ദൈവം പരിശുദ്ധ അമ്മയെ അഭിനന്ദിക്കുന്നതും വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തെ എലിസബത്തിന്റെ വാക്കുകൾക്ക് മറിയം നൽകുന്ന ഒരു മറുപടിയോ അവളുടെ വിശ്വാസത്തിന്റെയും എളിമയുടെയും പ്രഖ്യാപനമോ ദൈവത്തോടുള്ള അവളുടെ നന്ദിയുടെ പ്രകടനമോ ആയി മാത്രം ചെറുതാക്കാനാകില്ല. ഇത് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികളുടെ ഒരു സാക്ഷ്യവും നാം ഉൾപ്പെടുന്ന സമൂഹത്തിനുള്ള ഒരു പ്രബോധനവുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സാമുവേലിന്റെ 1:2 നാം കാണുന്ന ഹന്നായുടെ സ്തോത്രഗീതം പോലെ പഴയ നിയമത്തിലെ പല സംഭവങ്ങളുടെയും പശ്ചാത്തലം ഈ ഗീതത്തിൽ നമുക്ക് തിരിച്ചറിയാനാകും. എല്ലാ സ്തുതിയും മഹത്വവും ദൈവത്തിന്റേതാണെന്ന, നാം അവിടുത്തെ സൃഷ്ടികൾ മാത്രമാണെന്ന തിരിച്ചറിവും ഏറ്റുപറച്ചിലുമാണ് മറിയം നടത്തുന്നത്. ദൈവം മനുഷ്യവംശത്തോട് കരുണയോടെ ഇടപെട്ടിരിക്കുന്നുവെന്ന് തന്നോടുള്ള ദൂതന്റെ വാക്കുകളിൽ നിന്ന് മറിയം മനസ്സിലാക്കുകയും ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു. ദൈവദൂതന്റെ വാക്കുകൾ പോലെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നുള്ളതാണ് ഇന്ന് സുവിശേഷം നമുക്കു മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത. അസാധ്യമെന്ന ഒരു വാക്കിന് ദൈവത്തിന് മുന്നിൽ വിലയില്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടോ? മാനുഷികമായ പദ്ധതികളും ഭയങ്ങളും മാറ്റാൻ കഴിവുള്ള വയോധിക ദമ്പതികളിൽ നിന്ന് അത്യുന്നതന്റെ പ്രവാചകന് ജന്മമേകാൻ കഴിവുള്ള കന്യകയായ യുവതിയിൽ നിന്ന് വചനത്തെ മാംസമാക്കി രക്ഷയേകാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടേതെന്ന ചിന്ത നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ പ്രത്യാശാനിർഭരമാക്കുന്നതാണ്. വിശുദ്ധിയും എളിമയും വിധേയത്വ മനോഭാവവുമുള്ള ഹൃദയങ്ങളാണ് ദൈവം തേടുന്നത്. മാമോദീസ എന്ന കൂദാശ വഴി ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ അംഗങ്ങളാകുകയും ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കാൻ അനുദിനം പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളെന്ന നിലയിൽ പരിശുദ്ധാമ്മയുടെ ജീവിതത്തിലെന്നപോലെ ഏകരക്ഷകനായ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വാക്കുകൾ കൊണ്ടു മാത്രമല്ല നമ്മുടെ ശുശ്രൂഷകൾ വഴിയും വിശുദ്ധമായ ജീവിതസാക്ഷ്യം കൊണ്ടും അവനെ പ്രഘോഷിക്കാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ദൈവസാന്നിധ്യത്തിന്റെ ആനന്ദമേകാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ പൗലോസ് കൊളോസോസുകാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നതുപോലെ ക്രിസ്തുരഹസ്യം പ്രഘോഷിക്കാനുള്ള ശക്തി നമുക്കും ലഭിക്കാൻ വേണ്ടി ഈ ഒരുക്കത്തിന്റെ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധിയും എളിമയും ശുശ്രൂഷാമനോഭാവവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാതൃകയും മാധ്യസ്ഥ്യവും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ മംഗളവാർത്തക്കാലം 2 ഞായറാഴ്ചയിലെ സുവിശേഷ വായനകളെ അടിസ്ഥാനമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. മായ ജേക്കബ് രചിച്ച് ജോബിൻ തച്ചിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം മൃദുല വാര്യർ. ആ വിരൽ തുമ്പ
എന്റെ നെഞ്ചകമാടുമ്പോൾ സ്നേഹിച്ചു തീരാതമ്മ മാറോടു ചേർത്തിടും സ്നേഹം കൊതിച്ചെന്റെ നെഞ്ചകമാടുമ്പോൾ സ്നേഹിച്ചു തീരാതമ്മ മാറോടു ചേർത്തിടും ഉത്തരമില്ലാതെ ഉരുകിത്തളരുമ്പോൾ കാനായിലെന്ന പോൽ കരമേകിടും കനിവിന്നാലയം തൊട്ടറിഞ്ഞിടാനുള്ളം കൊതിച്ചു പീഠത്തിൽ എൻ വിളിക്കായമ്മ കാതോർത്തിരുന്നിടും ആവോളമേകുവാനാകാശ പീഠത്തിൽ എൻ വിളിക്കായമ്മ കാതോർത്തിരുന്നിടും കുറവു നിറഞ്ഞ കൃപ തേടിടുമ്പോൾ ജപമാല
ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.